എന്നോടൊപ്പം മലാഖി പ്രവാചകന്റെ പുസ്തകം തുറന്നു നോക്കുമോ? 1-ാം അധ്യായം. കഷ്ടത്തിൽ കൂടിയും ബുദ്ധിമുട്ടിൽ കൂടിയും അടിമവേലയിൽ കൂടിയും മുൻപോട്ടു പോയ ഒരു കൂട്ടം ജനം നിലവിളിച്ചപ്പോൾ ദൈവം അവരുടെ നിലവിളി കേട്ടു. അവരെ സ്വതന്ത്രരാക്കി സ്വന്തം നാട്ടിൽ ദൈവം എത്തിച്ചു. അങ്ങനെ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിച്ച ആ ജനം നല്ല നേതൃത്വം കൂടി ലഭിച്ചതിനാൽ ഉത്സാഹത്തോടെ പ്രവർത്തിച്ചു. അങ്ങനെ പരിമിതികൾ ഉള്ളതെങ്കിലും ഒരു ചെറിയ ദേവാലയവും പിന്നെ പട്ടണവും ആ ജനം യെരുശലേമിൽ പണിതുയർത്തി. അതവരുടെ സ്വപ്നം മാത്രമായിരുന്നു അനേക വർഷങ്ങളായി. പക്ഷെ അടുത്ത തലമുറ ദൈവത്തിൽ നിന്നും അകന്നു. സ്വന്തം സൗകര്യാർത്ഥം ദൈവത്തെ ആരാധിക്കുന്നതിൽ ആ ജനം സംതൃപ്തി കണ്ടെത്തി. അവരുടെ അന്യായങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന മതനേതൃത്വം, പുരോഹിതന്മാർ, മറ്റ് നേതാക്കന്മാർ, ഇതെല്ലാമാണ് അന്നുണ്ടായിരുന്നത്. അങ്ങനെ അധപ്പതിച്ചുകൊണ്ടിരുന്ന ആ സമൂഹത്തോട് മലാഖി പ്രവാചകൻ പ്രവചിക്കുവാൻ ആരംഭിച്ചു. ശക്തമായ കൊള്ളിവാക്കുകൾ കൊണ്ട് അവൻ ആ ജനത്തിന്റെ അതിക്രമങ്ങൾക്ക് നേരെ അമ്പെയ്തു. ആത്മാർത്ഥതയില്ലാത്ത ആചാരങ്ങളും സൗകര്യാർത്ഥമുള്ള ഭക്തിയും ആ ജനത്തിന്റെ മാറാരോഗമായി. ദൈവത്തെപ്പോലും കബളിപ്പിക്കാം എന്നവർ അന്ധമായി വിശ്വസിച്ചു. പക്ഷേ ദൈവം പ്രവാചകനിലൂടെ വളരെ ശക്തമായി ആ ജനത്തോട് ഇടപെട്ടു. അവർ ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു ദൈവമല്ല യഹോവ എന്ന് പ്രവാചകൻ അവർക്ക് മുന്നറിയിപ്പ് നൽകി. സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെ തന്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകുന്നു എന്ന് ദൈവം വ്യക്തമാക്കി. ഇന്നിനിയും 1-ാം അധ്യായത്തിന്റെ 13-ഉം 14-ഉം വാക്യങ്ങൾ നമുക്ക് പഠിക്കാം. 13-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ, ശ്രദ്ധിച്ചാലും. എന്തൊരു പ്രയാസം എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനോട് ചീറുന്നു. എന്നാൽ കടിച്ചു കീറിപ്പോയതിനെയും മുടന്തും ദീനവുമുള്ളതിനെയും നിങ്ങൾ കൊണ്ടുവന്ന് അങ്ങനെ കാഴ്ചവെക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. അതിനെ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് അംഗീകരിക്കുമോ എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. എന്തൊരു പ്രയാസം എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനോട് ചീറുന്നു. വാസ്തവത്തിൽ അവർ പറയുന്നത് ഈ ആരാധനയ്ക്കൊക്കെ പോകുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വളരെ പ്രയാസമുണ്ടാക്കുന്ന സംഗതിയാകുന്നു. എന്തൊരു ക്ഷീണം, ഓ ആകെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പരിപാടി. പ്രിയ സുഹൃത്തെ, ഹൃദയം ഒരു കാര്യത്തിൽ ഇല്ലാതിരിക്കുമ്പോൾ ആ പ്രവർത്തനം വളരെ ക്ഷീണിപ്പിക്കുന്നതാകുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വളരെ പ്രയാസമുണ്ടാക്കുന്ന ഒരു സംഗതി, ഞാൻ ചെയ്യുവാൻ ഇഷ്ടപ്പെടാത്ത ഒരു ജോലി എന്നോട് ചെയ്യുവാൻ പറയുന്നതാണ് അല്ലെങ്കിൽ അത് ചെയ്യുന്നതാണ് ലോകത്തിലേക്കും മോശമായ സംഗതിയായി എനിക്ക് തോന്നുന്നത്. അങ്ങനെ വരുമ്പോൾ മണിക്കൂറുകൾ വളരെ നീണ്ടതായി തോന്നും. എന്തായിരുന്നാൽ തന്നെ ഒരു സന്തോഷവും കാണില്ല. അനേകർക്കും ആരാധിക്കുവാൻ പോകുന്നത് അതുപോലെ വിരസത ഉളവാക്കുന്ന സംഗതിയത്രേ. പിന്നെ ആരാണ്ടെയൊക്കെ പ്രീതിപ്പെടുത്തുവാൻ ഇതൊക്കെ ചെയ്യുന്നു, അത്രമാത്രം. അതുകൊണ്ട് അത്രേ സാധാരണ നാം ഇപ്രകാരം ഒരു ചോദ്യം കേൾക്കുന്നത്, പള്ളിയിൽ വരുന്ന ആളുകളുടെ താല്പര്യത്തെ ഉണർത്തുവാൻ എന്ത് ചെയ്യുവാൻ സാധിക്കുമെന്ന്. അങ്ങനെ ചർച്ച ചെയ്യുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് ആളുകൾ വരുവാൻ എങ്ങനെ അവർക്ക് താല്പര്യമുണ്ടാക്കാമെന്ന്. ചിലർ അഭിപ്രായപ്പെടും, നമുക്കൊരു സദ്യ അങ്ങ് ഒരുക്കിക്കളയാം, ഒരു ലഘുഭക്ഷണമെങ്കിലും ഉണ്ടാക്കാം, അല്ലെങ്കിൽ ആരാധനയിൽ ഒരല്പം വ്യത്യാസമെങ്കിലും വരുത്താം, ഒരു ബോറൻ ബൈബിൾ ക്ലാസ് ഒന്ന് നിർത്തിയിട്ട് നമുക്കൊരു ഗാനമേള അങ്ങ് നടത്തിക്കളയാം, എന്താ ഒരു രസമുള്ള പരിപാടി വല്ലതും നടത്തിക്കളയാമെന്ന്. ആട്ടും പാട്ടും നാടകവും ഒക്കെ ആകുന്നുവെങ്കിൽ 4 ആളെ കിട്ടും. എത്ര ബുദ്ധിമുട്ടിയാണ് ആത്മീയ ശുശ്രൂഷകൾക്ക് ആളെ കൂട്ടുന്നതില്ലേ. ദൈവം വളരെ വിരസത ഉണ്ടാക്കുന്നു എന്ന് ജനം പറയുമ്പോൾ എവിടെയാണ് വാസ്തവത്തിൽ തകരാറ്? ചിന്തിക്കണം. ആരാധന ആരംഭിക്കുന്നതിനായി ഒരു ആചാരം ആവശ്യമെന്ന് മനുഷ്യൻ എന്തുകൊണ്ട് ചിന്തിക്കുന്നു? എന്തുകൊണ്ട് അവർ പ്രത്യേക തരത്തിലുള്ള കുപ്പായം ധരിച്ച് ചൊല്ലുകയും സുഗന്ധദ്രവ്യങ്ങൾ കത്തിക്കുകയും ചുറ്റും നടക്കുകയും പിന്നെ എന്തെല്ലാം കാണിക്കുന്നുവോ അതെല്ലാം ചെയ്യുന്നു? അവർ ആത്മീയ ആരാധന കൊണ്ട് മടുത്തവരാണ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി മനുഷ്യരെ പിടിച്ചിരുത്തേണ്ടിയിരിക്കുന്നു. ജഡത്തെ രസിപ്പിക്കുന്ന എന്തെങ്കിലും അത്രേ അവർക്കിന്ന് ആവശ്യം. ഇത് കേൾക്കുന്ന താങ്കൾ പറയുന്നുണ്ടാകും, ഒരു ക്രമമുള്ള ആരാധനയാകുന്നു ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന്. അതെ അതെ സുഹൃത്തെ, എനിക്കും അങ്ങനെയുള്ള ആരാധന മാത്രമേ ഇഷ്ടമുള്ളൂ. അടുക്കും ചിട്ടയുമില്ലാത്ത തോന്നിയതുപോലെ ആരാധിക്കുന്നത് ദൈവസന്നിധിയിൽ തെറ്റാണ്. പക്ഷേ ഈ ക്രമത്തെ സ്നേഹിക്കുന്നതിൽ ഒരു അപകടമുണ്ട്. അതെ, ആ ആചാരത്തെ സ്നേഹിക്കുന്നതിലും അങ്ങനെ മുൻപോട്ട് പോകുന്നതിലും അപകടമുണ്ട്. അതാണ് ഇന്നത്തെ ആരാധനകളിൽ സംഭവിച്ചിരിക്കുന്നത്. ജീവിതത്തിൽ ഒരു ചിട്ടയുമില്ല, പക്ഷേ ആരാധനകളിൽ വരുമ്പോൾ ക്രമം മാത്രം മതിയെന്ന നിർബന്ധം. ഇത് വലിയ വലിയ അപകടങ്ങൾ അത്രേ ഇന്ന് വരുത്തി വച്ചിരിക്കുന്നത്. ആചാരത്തിന് അതിൻ്റെതായ സ്ഥാനമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വളരെ ഉന്നതരായ അനുഗ്രഹീതരായ അനേകരും ആ മാർഗത്തിൽ വളർന്നു വന്നവരാണെന്നും എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ളവരെ കുറ്റം പറയുന്നു എന്ന് കരുതരുത്. പക്ഷേ സുഹൃത്തെ, താങ്കളുടെ ആരാധനയിലെ ആചാരക്രമം ദൈവവചനത്തിനുള്ള പ്രാധാന്യം നശിപ്പിക്കുന്നതാകുന്നു എങ്കിൽ താങ്കൾ സൂക്ഷിക്കണം. നാം എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്ന് ഉള്ളതനുസരിച്ചിരിക്കും നമ്മുടെ ആത്മീക വളർച്ച. പുറമെയുള്ള ചൊല്ലും ചൊലുത്തും കൊണ്ട് തൃപ്തിപ്പെട്ടിരുന്നാൽ ആത്മീകമായി താങ്കൾ ഒന്നും നേടുന്നില്ല എന്ന കാര്യം നാം മറന്നുപോകരുത്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പിതാക്കന്മാർ ഓലക്കീറിൽ ഇരുന്നു കൊണ്ട് 2-3 മണിക്കൂറുകൾ ദൈവവചനം ശ്രദ്ധിക്കുമായിരുന്നു. അന്ന് ഫാനോ വൈദ്യുതി വിളക്കുകളോ ഇല്ലാത്ത പള്ളികളിലെ നിരപ്പില്ലാത്ത തറയിൽ ഇരുന്നു കൊണ്ട് മണിക്കൂറുകൾ ദൈവവചനം ശ്രദ്ധിപ്പാൻ നമ്മുടെ മാതാപിതാക്കൾക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. പകൽ മുഴുവൻ പണിയെടുത്തിട്ട് വൈകുന്നേരം ഒരു സുവിശേഷ പ്രസംഗം കേൾക്കുവാൻ ചൂട്ടുകറ്റയും കത്തിച്ചുകൊണ്ട് നാട്ടുവഴികളിലൂടെ 8-10 മൈലുകൾ നടന്നു പോകുവാൻ അന്നൊന്നും പ്രയാസമില്ലായിരുന്നു. കാരണം ദൈവവചനത്തോടുള്ള ദാഹം. ഇന്നോ? ആ ചോദ്യത്തിന് മറുപടി നിങ്ങൾ പറഞ്ഞു എന്നെനിക്കറിയാം. അന്നത്തെ കാലമല്ല ഇന്ന് എന്നാണല്ലോ സുഹൃത്തെ താങ്കൾ പറഞ്ഞത്. അതെനിക്കറിയാം. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞതും. നിങ്ങൾ ഇന്നും ചൂട്ടുകറ്റ കത്തിച്ചുകൊണ്ട് പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്, ഇന്നും നടന്നു പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇന്ന് വളരെയധികം ധൃതിയാണ് എന്നല്ലേ താങ്കൾ പറഞ്ഞത്? സമയത്തിന് ജോലിക്ക് പോകണം, എല്ലാം സമയം തെറ്റാതെ ചെയ്യണം, ആത്മീക കാര്യങ്ങൾ വരുമ്പോൾ സമയമില്ല. അതുകൊണ്ട് തന്നെ താങ്കളുടെ തലമുറകളുടെ അവസ്ഥ എന്താണ്? പിന്നെ കരഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല. സമയമില്ല എന്ന് പറയുന്ന ഈ കക്ഷികൾ 5 മണിക്കൂർ ചുട്ടുപൊള്ളുന്ന വെയിലത്തിരുന്ന് ക്രിക്കറ്റ് കളി കാണും. ഒരു ദിവസം മുഴുവൻ മിനക്കെട്ട് നടന്ന് ഉത്സവം ആഘോഷിക്കും. 3 മണിക്കൂർ കുത്തിയിരുന്ന് നാടകം കാണും. 2 മണിക്കൂർ മിമിക്രിക്ക് വേണ്ടിയും 4 മണിക്കൂർ കഥാപ്രസംഗത്തിനു വേണ്ടിയും ഒരു രാത്രി വെടിക്കെട്ടിനു വേണ്ടിയും കളയുവാൻ സന്മനസ്സുള്ള നമ്മുടെ ഈ ആളുകൾ മുക്കാലും സമയം TVയുടെ മുൻപിൽ ചെലവഴിക്കുവാനും മടിയില്ല. ഇതൊക്കെ പോകട്ടെ, 5 മണിക്കൂർ ട്രെയിൻ താമസിച്ചാണ് ഓടുന്നതെങ്കിൽ കാത്തിരിക്കില്ലേ? ഒരു ചെറിയ കാര്യം സാധിക്കുവാൻ സർക്കാർ ഓഫീസിന്റെ മുൻപിൽ എത്ര മണിക്കൂർ വേണമെങ്കിലും താങ്കൾ ക്ഷമയോടെ കാത്തു നിൽക്കില്ലേ? ആ നീണ്ട ക്യൂവിന്റെ ഏറ്റവും പിന്നറ്റത്ത് നാം എത്തിപ്പെട്ടാലും കാര്യം കാണാൻ എന്തെല്ലാം ത്യാഗം നമ്മൾ സഹിക്കും. പിന്നെ എന്തിനാ സുഹൃത്തെ അച്ഛൻ 5 മിനിറ്റ് കൂടുതൽ പ്രസംഗിച്ചതിന് കുറ്റം പറയുന്നത്? പ്രസംഗം നീണ്ടുപോകുന്നു എന്ന പരാതിയുള്ള വ്യക്തിയാകുന്നു താങ്കൾ എങ്കിൽ ആത്മീകമായി താങ്കൾക്ക് കാര്യമായ തകരാറുണ്ട്. സൂക്ഷിക്കണം. എന്തുകണ്ട് ഒരു എരിയും പുളിയും ഇല്ലാത്ത പ്രസംഗം നാം നല്ലതാണെന്ന് പറഞ്ഞ് അങ്ങനെ കേൾക്കണം എന്നല്ല ഞാൻ അർത്ഥമാക്കിയത്. അതിന് മാർക്കിടുന്നതിന് മുൻപ് താങ്കളുടെ മനോഭാവത്തെ ഒന്ന് പരിശോധിക്കുവാൻ മാത്രമാണ് ഞാൻ അപേക്ഷിക്കുന്നത്. ഞാനീ പറഞ്ഞ രോഗം കുടുംബത്തിലുള്ളവർക്ക് പകരുവാൻ സാധ്യതയുണ്ട് എന്നുകൂടി ഞാൻ പറയട്ടെ. മിക്ക സ്ഥലങ്ങളിലും ഞാൻ പ്രസംഗിക്കുവാൻ ചെല്ലുമ്പോൾ സംഘാടകർ എനിക്ക് തരുന്ന ഒരു മുന്നറിയിപ്പുണ്ട്. എത്ര മണിക്ക് ആരാധന തുടങ്ങിയാലും 10:30 ആശീർവാദം പറഞ്ഞിരിക്കണം. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും 10:30 ആശീർവാദം അങ്ങ് പറഞ്ഞിട്ട് പിന്നെ പ്രസംഗിച്ചാൽ എന്താണ് കുഴപ്പമെന്ന്. കാരണം ദൈവവചന ഘോഷണത്തിന് 15 മിനിറ്റിൽ കൂടുതൽ ലഭിക്കാറില്ല. 1-2 സ്ഥലത്ത് വൈകുന്നേരത്തെ കൺവെൻഷന് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു 8 മണിയാകുമ്പോൾ ഇവിടുത്തെ പരിപാടി നിർത്തിയിരിക്കണം, അല്ലെങ്കിൽ നാളെ ആരും വരില്ല എന്ന്. കാരണം അന്വേഷിച്ചപ്പോൾ അല്ലേ അറിയുന്നത് അത് കഴിഞ്ഞ് യാത്രാ സൗകര്യം കുറവാണെന്ന്. ഞാൻ ചോദിച്ചു ഇവിടെ സിനിമ സാധാരണ 3 മണിക്കാണ് കഴിയുന്നത്? അത് 9:30 ഒക്കെ ആകുമെന്ന്. കഴിഞ്ഞ ദിവസം ഒരു രാഷ്ട്രീയ നേതാവ് ഇവിടെ വന്ന് പ്രസംഗിച്ചത് രാത്രി 11 കഴിഞ്ഞാണല്ലോ. അന്ന് ആളൊന്നും ഇല്ലായിരുന്നോ? അത് മാത്രമല്ല, മെയ് മാസത്തിൽ ഇവിടെ നടക്കുന്ന വെടിക്കെട്ട് വൈകുന്നേരം 8 മണിക്ക് മുൻപാണോ? എനിക്ക് അധികം പ്രസംഗിക്കണമെന്ന് താല്പര്യമേ ഇല്ല. ഇപ്പോൾ തന്നെ അധിക പ്രസംഗി എന്നാണ് പലരുടെയും ചിന്ത. പക്ഷേ നമ്മുടെ താല്പര്യമില്ലായ്മയെ ഞാൻ കാണുന്നത് അതിനെ മാത്രമാണ്. എന്തൊരു ശോചനീയമായ സ്ഥിതിയില്ലേ? ദൈവവചനം കൂടുതൽ സമയം പറഞ്ഞാൽ ആർക്കാണ് അതിൽ പരാതി എന്ന് താങ്കൾക്കറിയാമോ? സാധാരണക്കാർക്കല്ല. അവർക്ക് കേട്ടാൽ മതി വരില്ല, സമയം പോയെന്ന് തോന്നുക പോലുമില്ല. നാളെ കുറെ കൂടി സമയം പ്രസംഗിക്കണമെന്ന് അവർ വന്ന് പറയും. പക്ഷേ നേതാക്കന്മാർ, അതെ ആത്മീയ നേതാക്കന്മാർ എന്നറിയപ്പെടുന്നവർ, അവർക്കാണ് പരാതി. അവർക്കത് സഹിക്കാൻ സാധിക്കില്ല. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ അത് പുറമേയുള്ള പ്രശ്നമൊന്നുമല്ല, അകമേയുള്ള പ്രശ്നം തന്നെയാണ്. നമുക്ക് ആചാരങ്ങളോടാണ് പ്രിയം, കർമ്മങ്ങളോടും ചടങ്ങുകളോടും മാത്രം സ്നേഹം. പുറമേയുള്ള രൂപം മാത്രം നാം ഇഷ്ടപ്പെടുന്നു. നാം ആരാധനയിൽ പോകും, ഇരിക്കുകയും എഴുന്നേൽക്കുകയും ചെയ്യും, വളരെ ഉച്ചത്തിൽ സ്തുതിഗീതം പാടും. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയം എവിടെയാകുന്നു? ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടാണോ നാം ഇതൊക്കെ ചെയ്യുന്നത്? അവനെ ആരാധിക്കുവാൻ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു വാഞ്ചയുണ്ടോ? അനുതാപത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലുന്ന താങ്കൾക്ക് അല്പമെങ്കിലും അനുതാപമുണ്ടോ? പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ക്ഷമയാചിച്ചിട്ടും ഇന്നും ആ പാപങ്ങളിൽ തന്നെ തുടരുകയല്ലേ ചെയ്യുന്നത്? ഒരു കാര്യം തുറന്നു ചോദിക്കട്ടെ, ദൈവത്തെ ആരാധിക്കുന്നു എന്ന് താങ്കൾ അവകാശപ്പെടുന്ന ആരാധനയിൽ എത്ര കാര്യങ്ങൾ ആത്മാർത്ഥതയോടെ താങ്കൾ ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്? 14-ാം വാക്യം നോക്കിക്കാട്ടെ, 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. എന്നാൽ തന്റെ ആട്ടിൻകൂട്ടത്തിലൊരു ആൺ ഉണ്ടായിരിക്കെ കർത്താവിന് നേർന്നിട്ട് ഊനമുള്ളൊരു തള്ളയെ യാഗം കഴിക്കുന്ന വഞ്ചകൻ, ശപിക്കപ്പെട്ടവൻ, ഞാൻ മഹാരാജാവല്ലോ, എന്റെ നാമം ജാതികളുടെ ഇടയിൽ ഭയങ്കരമായിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ദൈവം പറയുകയാണ്, ഞാൻ മഹാരാജാവല്ലോ, എന്റെ നാമം ജാതികളുടെ ഇടയിൽ ഭയങ്കരമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കുന്നതാകും എന്ന്. ഒരു ദിവസം അവന്റെ നാമം എല്ലാവരും ബഹുമാനിക്കുന്നതാകും, പക്ഷെ അത് ഇന്നും എല്ലാവരും ബഹുമാനിക്കുന്നതല്ല. ലോകം ദൈവനാമത്തെ ദുഷിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇന്ന് ഇവിടെ അവനെ പ്രതിനിധീകരിക്കുന്നവർ എന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ ജീവിതവും പ്രവർത്തനങ്ങളും അത്രേ. ആരെയും കുറ്റപ്പെടുത്തുവാനുള്ള ഒരു ശ്രമമല്ല. സത്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കാട്ടെ, വേറെ ഒരാൾക്ക് നേരെ നാം ഒരു വിരൽ ചൂണ്ടുമ്പോൾ നമുക്ക് നേരെ മൂന്ന് വിരൽ ചൂണ്ടിയിരിക്കും എന്നാരോ പറഞ്ഞല്ലോ, എത്ര വാസ്തവമാണ്. അവനെ സ്നേഹിക്കുന്നു, അവനെ സേവിക്കുന്നു, ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിശാചിന്റെ അടിമവേല ചെയ്യുന്ന പണത്തിനും പദവിക്കും സുഖത്തിനും വേണ്ടി മാത്രം നടക്കുന്നവർ, അവർ യഥാർത്ഥത്തിൽ ദൈവമക്കളാകുന്നുവോ എന്ന് ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം ഞാൻ ഭയക്കുന്നതെന്തെന്നാൽ ചിലരുടെ രക്ഷയെ ഞാൻ സംശയിക്കുന്നു എന്നതാണ്. ഒരിക്കൽ പോലും ഒരു യഥാർത്ഥ വിശ്വാസിയെ ദൈവം കപടഭക്തിക്കാരി എന്ന് സംബോധന ചെയ്തിട്ടില്ല എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പക്ഷേ തൻ്റെ സമയത്ത് ഭക്തന്മാരെന്ന് അഭിനയിച്ച് നടന്ന പരീശന്മാരെക്കുറിച്ച് ക്രിസ്തു സംസാരിച്ചപ്പോൾ ആ വാക്കുകൾ ഉപയോഗിച്ചു. തുറന്ന് പറഞ്ഞാൽ വളരെ കഠിനമായ കാര്യങ്ങളാകുന്നു അവൻ അവരെക്കുറിച്ച് പറഞ്ഞത്. അവനവരെ വെള്ള തേച്ച ശവക്കല്ലറകൾ എന്ന് വിളിച്ചു. താങ്കൾക്കത് ഊഹിക്കുവാൻ കഴിയുന്നുണ്ടോ? ഈ വർഗത്തെക്കുറിച്ച് പറയുവാൻ സാധിക്കുന്ന ഭയാനകമായ ഒരു കാര്യം തന്നെയായിരുന്നു അത്. പക്ഷേ അവനവരെ അങ്ങനെ വിളിച്ചു. പുറം വെടിപ്പാക്കിയതെങ്കിലും അകം കഴുകിയിട്ടുപോലുമില്ലാത്തൊരു പാത്രത്തോട് അവനവരെ ഉപമിച്ചു. പാത്രം കഴുകുന്നവൻ്റെ പക്കൽ അത് ചെന്നിട്ടുപോലുമില്ല. എല്ലാ വിധത്തിലുള്ള അഴുക്കും കൊണ്ട് അത് നിറഞ്ഞിരിക്കുന്നു. അതാകുന്നു കപടഭക്തി. ഇതത്ര ക്രിസ്തു വിവക്ഷിച്ചത്. പലാക്കിയുടെ സമയത്ത് ജനങ്ങളുടെ അവസ്ഥയും അതായിരുന്നു. അവർ മതത്തിന്റെ ഒരു ചട്ടക്കൂട്ടിൽ പുറമേ മാത്രമുള്ള ഒരു രൂപത്തിലൂടെ പോകുകയായിരുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ഇതൊന്ന് നോക്കാം. താങ്കൾക്കുള്ളത് ക്രിസ്തുവാണോ അതോ മതമാണോ? താങ്കൾ യഥാർത്ഥമായിട്ടാണോ അതോ അതിൻ്റെ ഒരു രൂപത്തിലൂടെയൊക്കെ അങ്ങനെ അങ്ങ് പോകുകയാണോ? താങ്കളുടെ ഭക്തി ഒരു വസ്ത്രം പോലെ ആകുന്നുവോ? അതെ, താങ്കൾ കൊണ്ടു നടക്കുന്നത് വേണ്ടപ്പോൾ മാത്രം ധരിക്കുവാൻ പാകത്തിൽ. ആരാധനയിലല്ലാത്തപ്പോൾ സാധാരണ താങ്കൾ അത് മാറ്റിവെക്കുകയാണോ പതിവ്? താങ്കളുടെ ഭാവത്തിലും ഭാഷയിലും വളരെയധികം ഭക്തി നടിക്കുന്നുണ്ടാകും. പക്ഷേ ക്രിസ്തു താങ്കൾക്ക് യഥാർത്ഥവാനാകുന്നുവോ? അഭിനയിക്കുന്നത് കൊണ്ടായില്ല, ജീവിക്കുകയാണ് പ്രധാനം. ഉള്ളില്ലാതെ പുറമെ ഭക്തി നടിച്ചാൽ അതാകുന്നു കപടഭക്തി എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഉള്ളിലില്ലാതെ പുറമെ നടിച്ചാൽ അതാണ് കപടഭക്തി. ഈ അധ്യായത്തിൽ നാം ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇസ്രായേൽ ജനം ചെയ്ത ആദ്യത്തെ സംഗതി, പ്രായം ചെന്ന് ദീനം പിടിച്ച പശുക്കളെ ദൈവസന്നിധിയിൽ യാഗം കഴിക്കുവാനായി കൊണ്ടുവന്നു. ഇപ്പോൾ അവർ പറയുന്നത്, ഓ ഇത് ഭയങ്കര വിരസതയാകുന്നു, കണ്ടോ ഈ നീണ്ട ആരാധന, ഇതെന്തൊരു കഷ്ടമാകുന്നു, ഈ വചനം പഠിപ്പിക്കുന്നതൊക്കെ എത്ര ബോറിംഗ് ആകുന്നു. ക്രമമായി ഈ ബൈബിൾ പഠന പരിപാടി ശ്രദ്ധിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന് കത്തുകൾ ലഭിക്കാറുണ്ട്. അവർക്കെല്ലാമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷേ എൻ്റെ വലിയൊരു ഭാരം എന്തെന്നാൽ, ഇന്നും ഇത് ശ്രദ്ധിക്കാത്ത ദശലക്ഷക്കണക്കിന് സഹോദരങ്ങൾ, നമ്മുടെ ഭാഷ സംസാരിക്കുന്ന സഹോദരങ്ങൾ കേരളത്തിലുണ്ടല്ലോ എന്നുള്ളതാണ്. ഇത് ശ്രദ്ധിക്കുവാൻ ആരംഭിച്ചവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങൾക്ക് കണക്കില്ല. ഭൗമികമായി എന്തെങ്കിലും നേട്ടമുണ്ടായി എന്നതല്ല ഞാൻ ആദ്യമായി ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രൂപാന്തരങ്ങൾ, അത് തീർച്ചയായും നമ്മുടെ ഭൗമികമായ സാഹചര്യങ്ങളെ രൂപാന്തരപ്പെടുത്തും, അല്ലെങ്കിൽ അതിനെ അഭിവൃദ്ധിപ്പെടുത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രഥമമായി ഉണ്ടാകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ ആത്മീകമായിട്ടുള്ള ഉണർവുണ്ടാകണം. എത്ര മനോഹരമായ സമയമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നില്ലേ, പ്രഭാതത്തിൽ ഇത്ര അനുഗ്രഹീതമായ ഒരു അവസരം. ഇത് പ്രയോജനപ്പെടുത്തുന്നവർക്ക് എത്ര വലിയ അനുഗ്രഹമാണ്, പ്രയോജനപ്പെടുത്താത്തവർക്ക് എത്ര വലിയ നഷ്ടമാകുന്നു സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്മസിനും ഈസ്റ്ററിനും പള്ളിയിൽ പോകുന്നതാണല്ലോ ഇന്ന് അനേകരുടെയും ഭക്തി. ആത്മീയ കാര്യങ്ങളിൽ ആത്മാർത്ഥത ഇല്ലാത്തതിനാൽ സമൂഹം അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് വളരെയധികം മതമുണ്ട്, ഭക്തിയില്ല, ജീവിതമില്ല. ഒരു വലിയ പങ്കും ആരാധിക്കുകയല്ല, ആരാധന കളിക്കുകയാണ്. ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഞങ്ങൾ കഞ്ഞിയും കറിയും കളിക്കുമായിരുന്നു. നിങ്ങളും കളിച്ചിട്ടുണ്ടാകും. ഇന്ന് പിന്നെ പട്ടണങ്ങളിലൊക്കെ ആകുന്നത് കൊണ്ട് പലരും വേറെ വല്ലതുമായിരിക്കും കളിക്കുന്നത്. വല്ല ചിരട്ടയിലോ ടിന്നിലോ മണൽ നിറച്ച് 3 കല്ലുകൾ എടുത്ത് അടുപ്പ് പോലെ വെച്ച് കഞ്ഞിയും കറിയും ഉണ്ടാക്കുന്നത് പോലെ എല്ലാം ചെയ്യുമായിരുന്നു. എവിടെ നിന്നെങ്കിലും കുറെ ഇലയൊക്കെ, പച്ച ഇല പറിച്ചുകൊണ്ടുവന്ന് ഒരു ചിരട്ടയ്ക്കകത്തിട്ട് അതും ഇങ്ങനെ പച്ചക്കറി ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കും. എല്ലാം വെന്തു എന്ന് തോന്നുമ്പോൾ മറ്റുള്ള കുട്ടികളെ വിളിച്ച് സദ്യ നൽകുന്നത് പോലെ കളിക്കുമായിരുന്നു. അന്നൊക്കെ ഞാൻ വലിയ സദ്യ നടത്തിയിട്ടുണ്ട് കേട്ടോ, പക്ഷെ ആരുടെയും വയറ് നിറഞ്ഞിട്ടില്ല എന്ന് മാത്രം. അന്നൊക്കെ നല്ല രസമായിരുന്നത്. ഇന്ന് അനേകർക്കും ആരാധന കളിക്കുന്നത് ഒരു രസമാകുന്നു. ആത്മാർത്ഥതയില്ല, ഒരു യാഥാർത്ഥ്യവുമില്ല, വെറും കളി. പൊന്നു സുഹൃത്തെ, കളി കാര്യമാകുന്ന ഒരു ദിവസം വരുന്നു. ഒന്നിലും ആത്മാർത്ഥതയില്ലാത്ത ഈ പോക്ക് ശരിയല്ല. ഉദാസീനത ഒരു വലിയ പാപമാക്കുന്നു. ദൈവം അത് അങ്ങനെ തന്നെ അങ്ങ് ക്ഷമിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. മലാഖിയുടെ സമയത്ത് ജനങ്ങൾക്ക് ആത്മീയ ആരാധന വിരസതയുണ്ടാക്കുന്ന, ക്ഷീണിപ്പിക്കുന്ന ഒന്നായി അനുഭവപ്പെട്ടു. കാരണം അവർ ദൈവവചനത്തെ സ്നേഹിച്ചില്ല. ദൈവവചനത്തെ താങ്കൾ സ്നേഹിക്കണം, അല്ലെങ്കിൽ ജീവിതം തന്നെ മടുക്കും. അതുതന്നെയാണ് ലോകത്തിലെ മറ്റേത് പുസ്തകത്തിൽ നിന്നും ബൈബിളിനെ വ്യത്യസ്തമായി നിർത്തിയിരിക്കുന്നത്. ഒരു പുസ്തകത്തെ ഇഷ്ടപ്പെടുവാൻ ആരംഭിക്കുന്നതിനു മുൻപ് താങ്കൾക്കത് വായിക്കാം, അതിനെ സ്നേഹിക്കാതെ തന്നെ താങ്കൾക്കത് മനസ്സിലാക്കാം. പക്ഷേ പ്രിയ സുഹൃത്തെ, ബൈബിളിനെ സ്നേഹിക്കാത്തിടത്തോളം കാലം താങ്കൾക്കത് മനസ്സിലാകില്ല, അത് ഗ്രഹിക്കുവാനുള്ള കഴിവ് താങ്കൾക്കുണ്ടാകില്ല. ഉദാസീനരായവരെ ദൈവത്തിന്റെ ആത്മാവ് ഒരിക്കലും പഠിപ്പിക്കില്ല. പ്രിയ സഹോദര, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, ദൈവവചനം പഠിക്കുവാൻ താങ്കൾ സമയം വിനിയോഗിക്കുന്നുണ്ടോ? ഒരു ദിവസം എത്ര മണിക്കൂർ താങ്കൾ അതിനുവേണ്ടി വിനിയോഗിക്കും? കുടുംബമായി ദൈവവചനം പഠിക്കുവാൻ താങ്കൾ ശ്രമിക്കാറുണ്ടോ? കുഞ്ഞുങ്ങൾ അനുസരണം കെട്ടവരാകുന്നു എന്നും കുടുംബത്തിൽ ഒരു സമാധാനമൊന്നും ഇല്ല എന്നും പരാതിപ്പെട്ടത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല കേട്ടോ. എന്നെ ശ്രദ്ധിക്കുന്ന പിതാവേ, പ്രിയ മാതാവേ, നിങ്ങൾ അനുസരണമുള്ളവരാണോ? ദൈവശബ്ദം കേൾക്കുവാനും അനുസരിക്കുവാനും നിങ്ങൾ എത്രമാത്രം താല്പര്യം കാണിക്കുന്നുണ്ട്? ദൈവവചനത്തെ സ്നേഹിക്കുന്ന കുടുംബങ്ങളിൽ മാത്രമേ യഥാർത്ഥ സമാധാനമുണ്ടാകൂ എന്ന് ഞാൻ പറഞ്ഞാൽ, അത് ഞാൻ ഒരു വശം മാത്രം പറയുന്നു എന്ന് ചിന്തിക്കരുത്, അതാണ് സത്യം. 1 അധ്യായത്തിന്റെ 14 വാക്യത്തിൽ പറയുന്നത്, എന്നാൽ തന്റെ ആട്ടിൻകൂട്ടത്തിൽ ഒരു ആണുണ്ടായിരിക്കെ കർത്താവിന് നേർന്നിട്ട് ഊനമുള്ള ഒരു തള്ളയെ യാഗം കഴിക്കുന്ന വഞ്ചകൻ ശപിക്കപ്പെട്ടവനെന്നാണ്. ആ ജനം ചെയ്തിട്ടുള്ള, അതെ, അവർ ചെയ്തതായിട്ടുള്ള വേറൊരു കാര്യം ഇതാണ്, ദൈവസന്നിധിയിൽ നേർന്നിട്ട് അത് നിവർത്തിക്കാതിരിക്കുക. നാം കാര്യമാക്കാത്തത് എന്തെങ്കിലും ദൈവസന്നിധിയിൽ പറയുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്ന് ലേവ്യ പുസ്തകത്തിലും സദൃശവാക്യങ്ങളിലും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? നാം കാര്യമാക്കാത്ത എന്തെങ്കിലും ദൈവസന്നിധിയിൽ പറയുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്തെങ്കിലും ചെയ്യാമെന്ന് താങ്കൾ ദൈവസന്നിധിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെത്രയും വേഗം നിർവഹിക്കുക. കാരണം ദൈവം അത് കാര്യമായി കാണുന്നുണ്ട്. താങ്കൾ നേരുവാൻ ദൈവം ആവശ്യപ്പെട്ടില്ലല്ലോ, അത് സ്വമേധാ താങ്കൾ ചെയ്തതാകുന്നു. അഥവാ താങ്കൾക്ക് ഈ നേർന്ന കാര്യം ചെയ്യാൻ സാധിക്കത്തില്ലെങ്കിൽ ദൈവസന്നിധിയിൽ ചെന്ന് ക്ഷമ ചോദിക്കുക, ദൈവമേ എന്നെ കൊണ്ട് ഇത് സാധിക്കുന്നില്ല എന്ന് ദൈവത്തോട് പറഞ്ഞ് ആ കാര്യത്തിൽ വിടുതൽ പ്രാപിക്കുക. പക്ഷെ താങ്കൾ അപ്രകാരത്തിൽ ഒരു തീരുമാനമെടുത്താൽ അത് ചെയ്യുമെന്ന് ഉറപ്പുവരുത്തണം ആദ്യമേ തന്നെ. പാഴ്വാക്കായി നാം ദൈവസന്നിധിയിൽ ഒന്നും പറയരുതേ. ഇത് സ്നേഹത്തോടെയുള്ള അഭ്യർത്ഥനയാണ്. വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്ന ആളുകൾ മലാഖിയുടെ സമയത്തുണ്ടായിരുന്നു. അവർ പറഞ്ഞിരുന്നത് ഈ വർഷം ഒന്നാന്തരം ഒരു കൊയ്ത്തുണ്ടാകും എന്നാണ് തോന്നുന്നത്. അതിൽ നിന്നും ദശാംശം മാത്രമല്ല ഒരു വലിയ പങ്ക് കൊടുക്കുവാൻ ഞാൻ തീരുമാനിക്കുന്നു. പക്ഷെ കൊയ്ത്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഓ ഇതെല്ലാം കൂടി ദൈവത്തിന് എന്തെടുക്കാനാണ്, അതുകൊണ്ട് കൊടുക്കേണ്ടതില്ല എന്നവർ തീരുമാനിച്ചു. നല്ലതൊക്കെ വെച്ചിരുന്നിട്ട് ആകാത്തതെല്ലാം മുടന്തുള്ളത് ദീനം പിടിച്ചത് അങ്ങനെ ഓരോന്ന് ദൈവത്തിന് കൊടുത്തു. എത്ര മോശമായ ഒരേർപ്പാടില്ലേ. നാമും ഇങ്ങനെ എത്ര പ്രാവശ്യം ചെയ്തു സുഹൃത്തെ. ആണ്ടിൻ്റെ ആരംഭമായാൽ എന്തെല്ലാം തീരുമാനങ്ങളാണ് നമുക്കുള്ളത്. ആദ്യത്തെ ആഴ്ച തന്നെ അവയെല്ലാം മുടങ്ങിയില്ലേ. താങ്കൾ അതിനൊന്നിനും പരിശ്രമിച്ചു പോലുമില്ല എന്നതാണ് സത്യം. പരീക്ഷ വന്നപ്പോൾ എന്തെല്ലാം തീരുമാനങ്ങൾ എടുത്തു കുഞ്ഞെ. പരീക്ഷയിൽ ജയിച്ചപ്പോൾ അതൊന്നും ഓർക്കുന്നു പോലുമില്ലായിരിക്കും അല്ലേ. കുഞ്ഞുങ്ങളില്ലാതിരുന്നപ്പോൾ നാം പ്രാർത്ഥിച്ചു എനിക്കുണ്ടാകുന്ന ആദ്യത്തെ കുട്ടിയെ ദൈവവേലയ്ക്കായി പ്രതിഷ്ഠിക്കുമെന്ന്. ഇന്ന് അവൻ പഠിക്കുവാൻ മിടുക്കനാണെന്ന് കണ്ടപ്പോൾ പ്രതിഷ്ഠയും തീരുമാനവും എല്ലാം മറന്നതുപോലെ അഭിനയിച്ചു നടക്കുന്നു. താങ്കളോട് ആരെങ്കിലും ആവശ്യപ്പെട്ടതായിരുന്നു നേരുവാൻ. ഇന്നത്തെ താങ്കളുടെ ഉപാധികളാണ് ഏറ്റവും അധികം ദൈവത്തെ അവഹേളിക്കുന്നത്. ഓ അവൻ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ട് സുവിശേഷ വേല ചെയ്യട്ടെന്ന്, അല്ലെങ്കിൽ എൻ്റെ മൂന്നാമത്തെ കുട്ടിയെ അതിനായി വിടാൻ ഞാൻ അങ്ങ് തീരുമാനിച്ചു. ഒരു കാര്യം ഈ കേൾക്കുന്നവർ മനസ്സിലാക്കണം, ഈ മൂന്നാമത്തവൻ പഠിക്കാതെ ഉഴപ്പി അനുസരണം കെട്ട് നടക്കുകയാണ്. ഓ എന്തൊരു കഷ്ടമാണെന്ന് ഓർക്കണേ. പ്രിയ സുഹൃത്തെ, കഴിഞ്ഞ കാലങ്ങളിൽ താങ്കൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ എന്തൊക്കെയാണ് നിവർത്തിക്കുവാനുള്ളതെന്ന് ഇന്ന് ഒന്ന് സ്വയം പരിശോധിക്കുമോ? ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കുന്നത് ഗൗരവമേറിയ കാര്യമാകുന്നു. അവിടുന്ന് മഹാരാജാവാകുന്നു. അവിടുന്ന് ദഹിപ്പിക്കുന്ന അഗ്നി എത്രയും. മടങ്ങി വരൂ സുഹൃത്തെ, ക്ഷമയാചിക്കൂ. തങ്ങളെ പ്രയോജനമുള്ള വ്യക്തിയായി ദൈവം നിലനിർത്തും. നാം പറയുന്ന വാക്കുകൾക്ക് അതിൻ്റെതായ ഗൗരവമുണ്ടായിരിക്കണം. നാം എടുക്കുന്ന തീരുമാനങ്ങൾ എന്ത് വില കൊടുത്തും നാം അത് നിറവേറ്റുവാൻ തന്നെ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കണം. ഇന്ന് അപ്രകാരം നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുമോ? നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, മറ്റാർക്കും വേണ്ടിയിട്ടല്ല. നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്, വേറെ ആരെയും ബോധിപ്പിക്കുവാനല്ല. ദൈവസന്നിധിയിൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ജീവിതത്തിനും അനുഗ്രഹമായി തീരേണ്ടതിനായി നമുക്ക് സമർപ്പിക്കാം.